ബാധ്യപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ദിവസങ്ങൾക്ക് കടന്നു വരുവാൻ ദൈവം സഹായിച്ച കൃപയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കൊരിന്ത്യ ലേഖനത്തോടുള്ള ബന്ധത്തിലാണല്ലോ നമ്മൾ ആയിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചത് കൊരിന്ത്യ 1 കൊരിന്ത്യർ 1 17 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ചിന്തിച്ചു. ഇന്ന് തുടർന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് തുടർന്നുള്ള വാക്യങ്ങളാണ്. 18 വാക്യ പ്രകാരം വായിക്കുന്നു: ക്രൂസിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാകുന്നു. ജ്ഞാനികളുടെ ജ്ഞാനം ഞാൻ നശിപ്പിക്കുകയും ബുദ്ധിമാന്മാരുടെ ബുദ്ധി ദുർബലമാക്കുകയും ചെയ്യും. ജ്ഞാനി എവിടെ, ശാസ്ത്രി എവിടെ, ഈ ലോകത്തിലെ താർക്കികൻ എവിടെ? ലോകത്തിൻ്റെ ജ്ഞാനം ദൈവം ഭോഷത്വമാക്കിയല്ലോ. ക്രൂസിൻ്റെ വചനം രക്ഷിക്കപ്പെട്ടവരെയും പാപികളെയും തമ്മിൽ വേർതിരിക്കുന്നു. ദൈവം ഒരിക്കലും ഇത് മുൻകൂട്ടി നിയമിച്ചിട്ടില്ല. ഒരു വ്യക്തി നിത്യനാശത്തിലേക്കും ഒരു വ്യക്തി നിത്യജീവനിലേക്കും പോകുമെന്ന്. എന്നാൽ മനുഷ്യൻ തന്നെയാണ് ഇത് തിരഞ്ഞെടുക്കുന്നത്. ഈ ലോകത്തിലെ ജ്ഞാനം മനുഷ്യനെ പലപ്പോഴും മോശനാക്കി മാറ്റാറുണ്ട്. എന്നാൽ ദൈവവചനം അനുസരിക്കുന്നവർക്കോ അത് ശക്തിയായിത്തീരുന്നു. 2 കൊരിന്ത്യർ 2:15-17 വാക്യങ്ങൾ: എന്നാൽ രക്ഷിക്കപ്പെട്ടവർക്ക് ജീവങ്കിൽ നിന്ന് ജീവങ്കിലേക്കും, രക്ഷിക്കപ്പെടാത്തവർക്ക് മരണത്തിൽ നിന്ന് മരണത്തിലേക്കും ഉള്ള വഴിയാകുന്നു. തിരഞ്ഞെടുപ്പ് നടത്തുന്നത് ഓരോ വ്യക്തി തന്നെത്താനാണ്. ക്രൂസിൻ്റെ വചനം രക്ഷിക്കപ്പെടുന്നവർക്ക് ഭോഷത്വമല്ല, ജ്ഞാനമത്രയാകുന്നത്. ജ്ഞാനം കൊണ്ടിവിടെ ഉദ്ദേശിക്കുന്നത് വെറും ഒരു ഉപദേശമല്ല, അത് ദൈവത്തിൻ്റെ അതീതമായ ശക്തി തന്നെയാണ്. 18 വാക്യം ഒന്നുകൂടെ നമ്മൾ ചിന്തിക്കുമ്പോൾ, ആ സഭയിലുണ്ടായ ഭിന്നത ചിലപ്പോൾ ഒരുപക്ഷെ അടുത്ത നിമിഷം അത് മാറിയേക്കാം. കാരണം ദൈവം അവരുടെ ജീവിതത്തിൽ പരിവർത്തനം വരുത്തുമ്പോൾ അവർ വീണ്ടും ഒരു പുതിയ അവസ്ഥയിലേക്ക് കടന്നു വരുവാൻ ഇടയായിത്തീരും. 19 വാക്യം, യെശയ്യാവ് 29:14 വാക്യത്തിൻ്റെ ഉദ്ധരണിയാണ്. ദൈവവചനം പറയുന്നു: ജാതികളുടെ ആലോചനയെ യഹോവ വൃദ്ധമാകുന്നു. ഈ ലോകത്തിൻ്റെ ജ്ഞാനം അത് നശിച്ചു പോകുന്നതാണ്. എന്നാൽ ക്രിസ്തുവിൻ്റെ വചനം ഒരു പുതിയ ജ്ഞാനമല്ല എന്നുള്ള പ്രസ്താവന വളരെ ഉത്തേജനം നൽകുന്ന ഒരു പ്രസ്താവനയാണ്. ക്രിസ്തീയ ദൂത് എന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ക്രൂസിൻ്റെ വചനമാണ്. ക്രൂസ് എന്ന ഒരു വസ്തുവോ ക്രൂശീകരണത്തിൻ്റെ ഭയാനകമായ വിവരണമോ അല്ല ഇവിടെ അപ്പോസ്തലരുടെ മനസ്സിലുള്ളതെന്ന് ഞാൻ ചിന്തിക്കുന്നത്. ദൈവം ക്രിസ്തുവിൽ കൂടി ലോകത്തെ തന്നോട് നിരപ്പിച്ചു. ഇതാണ് ക്രൂശിൻ്റെ വചനം. ലോകത്തെ നിരപ്പിച്ചു, ലോകത്തെ സ്നേഹിച്ചു. അതാണ് ഇവിടെ അപ്പോസ്തലൻ അർത്ഥമാക്കുന്നത്. നശിച്ചു പോകുന്നവരെ എന്ന് പറയുമ്പോൾ രണ്ട് തരത്തിലുള്ള വ്യക്തി ജീവിതങ്ങളെ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. ഒന്ന് നശിച്ചു പോകുന്നവർ, രണ്ട് രക്ഷിക്കപ്പെടുന്നവർ. ഒരു കൂട്ടർക്ക് ദൂത് ഘോഷത്വമായി തീരുമ്പോൾ മറ്റേ കൂട്ടർക്ക് അത് ശക്തിയാണ്. ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ ക്രൂശ് ബലഹീനതയുടെ അടയാളമാണെങ്കിൽ ദൈവത്തിൻ്റെ അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടവരുടെ മുമ്പിൽ അത് ദൈവിക ശക്തിയാണ്. ഇത് അളക്കുന്ന മാനദണ്ഡം അല്ലെങ്കിൽ അളവുകോൽ വ്യത്യസ്തമാണ്. ഒരു വ്യക്തി ഏത് രീതിയിൽ അത് സ്വീകരിക്കുന്നുവോ അതിനെ ആശ്രയിച്ചിരിക്കും അത് ഭോക്ഷത്വമാണോ അതോ ജ്ഞാനമാണോ. ബുദ്ധിപരമായ ഏതു ചിന്താഗതിയെയും മറികടക്കുന്ന ഒരാലോചനയാണ് അപ്പോസ്തലൻ പൗലോസ് ഇവിടെ പറയുന്നത്. 19 വാക്യം, ലൗകിക ജ്ഞാനം നശിച്ചു പോകുമെന്ന പൗലോസിൻ്റെ വാദം എത്രയോ ശരിയാണ്. ഉദാഹരണമായി BC 700-701 അശൂർ രാജാവായ സെൻഹരീബ് യഹൂദിയെ ആക്രമിച്ചപ്പോൾ ഈജിപ്തുമായി സഖ്യത്തിലേർപ്പെടുവാൻ ബുദ്ധിമാന്മാരായ പലരും രാജാവിനെ ഉപദേശിച്ചു. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുവാൻ പ്രവാചകനായ യെശയ്യാവ് രാജാവിനെ പ്രബോധിപ്പിച്ചു. അതിൻ്റെ ഫലമായി അത്ഭുതകരമായി ദൈവം ഇടപെടുകയും യഹൂദയ്ക്ക് വിജയം ലഭിക്കുകയും ചെയ്തു. ശ്രദ്ധിക്കുക, ലോക മനുഷ്യരുടെ ജ്ഞാനവും ബുദ്ധിയും ഇവിടെ വ്യർത്ഥമായി തീർന്നു. വചനം പറയുന്നു, യഹോവ ഭക്തി മാത്രമാണ് ജ്ഞാനത്തിൻ്റെ ആരംഭം. തങ്ങളുടെ ജ്ഞാനത്തിൽ ആശ്രയിച്ച് ദൈവിക ശക്തിയും ദൈവിക വെളിപ്പാടും നഷ്ടപ്പെടുത്തുമ്പോൾ അവരുടെ ജ്ഞാനം അവരുടെ തന്നെ നാശകാരണമായി തീരുകയും അവർ ദൈവത്തിൽ നിന്ന് ഓരോ ദിനവും അന്യപ്പെട്ടു പോവുകയും ചെയ്യും. ഇങ്ങനെയുള്ള കൂട്ടർക്ക് ഒരു മുൻകുറിയായി അല്ലെങ്കിൽ ഒരു മുന്നോടിയായി ആണ് അപ്പോസ്തോലൻ ഈ വാക്യം ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നത്. 20-ാം വാക്യത്തിൽ പഴയ കാലത്തെന്ന പോലെ ദൈവം ഇന്നും മാനുഷിക ജ്ഞാനത്തെ ദുർബലമാകുന്നു. ഇവിടെ ജ്ഞാനി എന്ന് ഉദ്ദേശിക്കുന്നത് ഗ്രീക്ക് തത്വജ്ഞാനികളെ സൂചിപ്പിക്കുന്നു. താർക്കികൻ ഈ രണ്ട് കൂട്ടത്തിലുള്ളവരും ഉൾപ്പെടും. ഇങ്ങനെയുള്ളവരുടെ ഇടയിൽ നിന്നല്ല രക്ഷയുടെ സദ്വർത്തമാനം ഘോഷിക്കുന്നവരെ ദൈവം തിരഞ്ഞെടുത്തത്. ക്രിസ്തുവിന് 400 വർഷം മുമ്പ് ജീവിച്ചിരുന്ന സോക്രട്ടീസ്, അരിസ്റ്റോട്ടിൽ എന്നീ ഗ്രീക്ക് തത്വജ്ഞാനികൾ എപ്പിക്യൂരിയൻ സ്കൂൾ, സ്റ്റോയിക് സ്കൂൾ എന്നിവയിൽ കൂടി വളരെ തത്വസംഹിതകൾ പഠിപ്പിച്ചിരുന്നുവെങ്കിലും അവരെല്ലാവരും ഈ ലോകത്തിൽ നിന്ന് അപ്രത്യക്ഷരായി. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ബേക്കൺ, ഹോബീസ് എന്നീ വലിയ ചിന്തകന്മാർ കുറച്ച് സമയത്തേക്ക് അവരുടെ തത്വജ്ഞാനത്തിൽ പാഠവും പ്രകടമാക്കിയെങ്കിലും അവരും ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയി. ഈ പറഞ്ഞ വ്യക്തികൾക്കാർക്കും നീതി സൂര്യൻ്റെ യഥാർത്ഥമായ സത്യത്തെ മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല. നിരീശ്വരവാദികൾ, യുക്തിവാദികൾ, ഭൗതികവാദികൾ, പരിണാമവാദികൾ ഇങ്ങനെയുള്ളവരുടെ അന്ത്യം ആശയറ്റതും വളരെ അന്ധകാരം നിറഞ്ഞതുമായിരുന്നു. ഉദാഹരണമായി ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തത്തിൽ അമീബായുടെ ഉത്ഭവം എവിടെ എങ്ങനെയെന്ന് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. മനുഷ്യൻ പരിണമിച്ച് എന്താകുമെന്നുള്ളതിനും യാതൊരു തെളിവും ഇല്ല. ഇതെല്ലാം അടിസ്ഥാനരഹിതം തന്നെയാണ്. എന്നാൽ ഞാനും ശാസ്ത്രം ഇവ ഓരോ ദിവസം വളരുകയാണ്. എന്നാൽ ഇവയുടെ വളർച്ചയിൽ മനുഷ്യരുടെ സമാധാനം അല്ലെങ്കിൽ സുരക്ഷിതത്വം നഷ്ടപ്പെട്ട് അവൻ ഓരോ ദിവസവും പരിഭ്രാന്തരായി തീരുകയാണ്. ഹൈഡ്രജൻ ബോംബ്, മനുഷ്യ ബോംബ്, മറ്റുള്ള മാരക ആയുധങ്ങൾ, ഇവ കൊണ്ട് എത്ര വിലയേറിയ ജീവിതങ്ങളാണ് ഈ ലോകത്തിൽ നിന്ന് ഓരോ ദിവസവും അപഹരിക്കപ്പെടുന്നത്. മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ സാൻമാർഗിക നിലവാരം യോഗ്യമായി പുലർത്തി അവനെ സമാധാനത്തിലേക്കും നീതിയിലേക്കും പ്രത്യുത സ്വസ്ഥതയിലേക്കും നടത്തുവാൻ ഈ ലോകത്തിലെ ശാസ്ത്രത്തിനോ ഈ ലോകത്തിലെ ജ്ഞാനിക്കോ കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ മനുഷ്യൻ്റെ പാപത്തെയും അവൻ്റെ രോഗത്തെയും നീക്കുവാൻ ജ്ഞാനിക്കോ ഒരു ശാസ്ത്രിക്കോ കഴിയുമോ? ശാരീരിക, മാനസിക, ആത്മീയ പട്ടിണിയാൽ ഓരോ ദിവസവും ഈ ലോകത്തിൽ വീണുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ പാപത്തിൽ വീണുകൊണ്ടിരിക്കുന്ന മനുഷ്യർ, ജ്ഞാനി എവിടെ, ശാസ്ത്രി എവിടെ, താർക്കികൻ എവിടെ, ആർ ഞങ്ങൾക്ക് വേണ്ടി തരും, ആർ ഞങ്ങളെ താങ്ങും എന്ന് ചോദിച്ച് ഓരോ ദിവസവും നിലവിളി കൂട്ടുകയാണ്. ഇത്തരണത്തിൽ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ ഒരു വാക്യം ഇവിടെ വളരെ പ്രസക്തമാണ്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. നിരാശയില്ലാണ്ട് പോകുന്ന മനുഷ്യ ജീവിതത്തിന് ഇതിൽ പരം എന്താണ് ആശ്വാസം നൽകുന്നത്? കൊലോസ്യ ലേഖനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു, തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയാതിരിപ്പാൻ സൂക്ഷിപ്പിൻ. യേശു ക്രിസ്തു കന്യകയിൽ ജാതനായി ഒരു സാധാരണ മനുഷ്യനെ പോലെ ജീവിച്ച് തൻ്റെ ദൈവിക ശക്തിയാൽ അത്ഭുതങ്ങളും അടയാളങ്ങളും അനേക വീര്യപ്രവർത്തി ചെയ്ത് ജീവിതങ്ങൾക്ക് വിടുതൽ നൽകി ഈ ലോകത്തിൽ തൻ്റെ ജീവിതം നയിച്ചു. ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ, ലോകജ്ഞാനത്താൽ ദൈവത്തെ അറിയായിക്കൊണ്ട് ഈ വാക്യം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ 21-ാം വാക്യം സകല പ്രപഞ്ചങ്ങളും ദൈവത്തെ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ഈ വാക്യം നമുക്ക് രണ്ട് രീതിയിൽ ചിന്തിക്കുവാൻ സാധിക്കും. ദൈവത്തിൻ്റെ പ്ലാനിൽ ലോകം, ഇവിടെ പ്രധാനമായും യഹൂദന്മാരും യവനന്മാരും അവരുടെ ജ്ഞാനത്താൽ, അതായത് യഹൂദന്മാരുടെ ജ്ഞാനമായ ന്യായപ്രമാണത്താലോ യവനന്മാരുടെ ജ്ഞാനമായ തത്വജ്ഞാനത്താലോ ഒരിക്കലും ദൈവത്തെ അറിയുവാൻ ഇടയായില്ല. രണ്ടാമതായി, ഈ പ്രപഞ്ചത്തിലും, അതായത് റോമർ 1:20 ചരിത്രത്തിലും, അപ്പോസ്തല പ്രവൃത്തി 17:26-27 വാക്യങ്ങൾ, ന്യായപ്രമാണത്തിലും കൂടിയുള്ള ദൈവിക ജ്ഞാനത്തിൻ്റെ വെളിപ്പാടിൽ യഹൂദന്മാർക്കും ജ്ഞാനികൾക്കും ദൈവത്തെ അറിയുവാൻ സാധിച്ചില്ല. ദൈവത്തെ അറിയാത്ത മനുഷ്യരെ ദൈവത്തെങ്കിലേക്ക് ആനയിക്കുവാൻ അത്രേ സുവിശേഷം പ്രസംഗിക്കുന്നത്. വചനം പറയുന്നു, വിശ്വസിക്കുന്നവരെ പ്രസംഗത്തിൻ്റെ പോഷത്താൽ രക്ഷിപ്പാൻ ദൈവത്തിന് പ്രസാദം തോന്നി. ദൈവത്തിൻ്റെ ശക്തിയും അവൻ്റെ ദിവ്യത്വവും അവൻ്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോകത്തിൻ്റെ സൃഷ്ടി മുതൽ നാം ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നു. അവർക്ക് പ്രതിവാദമില്ലാതിരിക്കേണ്ടതിന് തന്നെ റോമാലേഖനം 1:20 റോമാ സാമ്രാജ്യത്തെ മറിച്ചിട്ടതിന് ശേഷം യഹൂദന്മാരെ യഥാസ്ഥാനപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു മശിഹയ്ക്ക് വേണ്ടിയാണ് യഹൂദന്മാർ കാത്തിരുന്നത്. അതുകൊണ്ട് യഹൂദന്മാർ യേശുവിൻ്റെ അടുക്കൽ വന്ന് ചില അടയാളങ്ങൾ കാണണമെന്ന് ആവശ്യപ്പെട്ട് തന്നെ പരീക്ഷിച്ച് ചോദിക്കുകയായിരുന്നു. മത്തായിയുടെ സുവിശേഷം 12:38, 16:1, 8:11-12, യോഹന്നാൻ 6:30. യവനന്മാരാകട്ടെ അവരുടെ തത്വചിന്തകന്മാരെക്കാൾ കൂടുതലായി ആരെയും ബഹുമാനിച്ചിരുന്നില്ല. അവരെപ്പോലെ ജ്ഞാനികളല്ലാത്തവർ മൂഢന്മാരായിരുന്നു എന്നായിരുന്നു അവരുടെ നിഗമനം. ഇവിടെ പൗലോസ് പറയുന്നു, ഞങ്ങളാകട്ടെ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. അപ്പോസ്തലന്മാർ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുമ്പോൾ അവരുടെ മനസ്സിൽ ഒരു പ്രത്യേക രൂപരേഖ ഉണ്ടായിരുന്നു. കാരണം പ്രസംഗത്വത്തിൻ്റെ ഘോഷത്താൽ രക്ഷിപ്പാൻ കഴിയാത്തത് ക്രൂശിൻ്റെ സന്ദേശത്തിലൂടെ മാനവജാതിയെ രക്ഷിക്കാനുള്ള ദൈവത്തിൻ്റെ വിദഗ്ധമായ പദ്ധതിയെ അവിടെ അവർ കാണുവാൻ ഇടയായിത്തീർന്നു. ദൈവത്തിൻ്റെ വിലയേറിയ വാക്യത്തിൻ്റെ സമയം വന്നുവെന്ന് അപ്പോസ്തലന്മാർക്ക് മനസ്സിലായി. യേശുവിൻ്റെ ജീവിതത്തിൻ്റെ വിവരണങ്ങളും മരണം, പുനരുദ്ധാനം, സ്വർഗാരോഹണം എന്നിവയെക്കുറിച്ച് ശിഷ്യന്മാർ പ്രസംഗിച്ചിരുന്നു. ഇതെല്ലാം പ്രവചന നിവൃത്തിയായി എന്ന് അവർക്ക് തെളിയിക്കുവാൻ കഴിഞ്ഞു. അതുപോലെ കർത്താവിൻ്റെ പുനരാഗമനത്തെക്കുറിച്ച് അവർ വളരെ ശക്തിയായി പഠിപ്പിച്ചിരുന്നു. മരണശാന്തരത്തിലേക്കും ജലസ്നാനത്തിലേക്കും മനുഷ്യരെ ആഹ്വാനം ചെയ്യുന്ന പ്രസംഗം അവർ പ്രസംഗിച്ചു. ഇത് യഹൂദന്മാർക്ക് ഒരു ഇടർച്ചയായി തീർന്നു. അത്ഭുതകരമായ പ്രവർത്തനങ്ങളാൽ ദൈവഭരണം സ്ഥാപിക്കുന്ന ഒരു മശിഹായെ കാത്തിരുന്നവർ, അവർക്ക് അത് ലഭിക്കാതെ വന്നപ്പോൾ അവർ ക്രിസ്തുവിനെതിരായി തിരിഞ്ഞു എന്നതിൽ യാതൊരു വിരോധാഭാസവുമില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിശുദ്ധ പൗലോസിൻ്റെയും സഹപ്രവർത്തകരുടെയും പ്രസംഗ വിഷയം ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവാണ്. എന്നാൽ യഹൂദന്മാർക്ക് അത് ഒരിടർച്ചയായി തീർന്നപ്പോൾ, കാരണം ക്രൂശിൽ ദൈവം ചെയ്യുവാൻ പ്രതീക്ഷിച്ചതിൻ്റെ വിപരീതമാണ് കാണുന്നത്. മരത്തിന്മേൽ തൂങ്ങുന്നവൻ ദൈവസന്നിധിയിൽ ശാപഗ്രസ്തൻ ആകുന്നു എന്നുള്ള ദൈവവചന പ്രകാരം യേശു ക്രിസ്തു ഒരു ശാപഗ്രസ്തൻ എന്ന് യഹൂദന്മാർ വിചാരിച്ചു. ആവർത്തനം 21:22 വാക്യം. ആ വചനം പ്രകാരം യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ശവമായി തീർന്നു എന്ന് പൗലോസ് മുകളിൽ പറഞ്ഞ വാക്യത്തെ വ്യാഖ്യാനിക്കുന്നു. ഈ പൗലോസ് ഈ ലേഖനം എഴുതുന്ന സമയത്ത് കള്ള ക്രിസ്തുക്കൾ അടയാളങ്ങളും അത്ഭുതങ്ങളുമായി ആ ദേശത്ത് പ്രവർത്തിച്ചിരുന്നു. ദൈവം മനുഷ്യൻ്റെ സ്ഥാനത്തേക്ക് അധപ്പതിച്ചു പോയ സ്ഥാനമായിട്ടാണ് അവർ ഈ ക്രൂശ് മരണത്തെ പരിഗണിക്കുന്നത്. AD 45 തിയൂഡസ് എന്ന് പേരുള്ള ഒരു വ്യക്തി അനേക ആളുകളെ തൻ്റെ അനുഗാമികളാക്കി. തൻ്റെ വാക്കുകൾ കൊണ്ട് യോർദാൻ നദിയെ രണ്ടായി വിഭജിച്ച് ഉണങ്ങിയ നിലത്തുകൂടി അവരെ നടത്തുവാനുള്ള വാഗ്ദാനം നൽകിയിരുന്നു. ആ ആളുകളല്ല തങ്ങളുടെ സ്വത്തുക്കളും എല്ലാം ത്യജിച്ച് തിയൂഡസിനെ അനുഗമിച്ചു. ചരിത്രരേഖയിൽ AD 54 ഈജിപ്തുകാരനായ ഒരു വ്യക്തി യെരുശലേമിൽ വന്ന് 30,000 ആളുകളെ തൻ്റെ അനുയായികളാക്കി തൻ്റെ കൽപ്പനയാൽ യെരുശലേമിൻ്റെ മതിലുകൾ താഴെ വീഴുമെന്ന് അവകാശപ്പെട്ടു. ഇപ്പറഞ്ഞ പോലുള്ള അടയാളങ്ങളായിരുന്നു യഹൂദന്മാർ ആവശ്യപ്പെട്ടത്. പ്രധാനമായി തൻ്റെ പ്രവർത്തനത്താൽ റോമ ഗവൺമെൻറ്റിൻ്റെ അടിസ്ഥാനം ഇളക്കുന്ന അല്ലെങ്കിൽ അതിനെ തകിടം മറിക്കുന്ന അടയാളമായിരുന്നു അവർ ക്രിസ്തുവിൽ നിന്ന് പ്രതീക്ഷിച്ചത്. എന്നാൽ അതിന് വിരോധമായി സൗമ്യതയും ദാസരൂപവും എടുത്ത ക്രിസ്തു ക്രൂശ് മരണത്തിൽ യേശുവിനെ മശിഹ ആയി അംഗീകരിക്കുക എന്നുള്ളത് യഹൂദന്മാർക്ക് സ്വപ്നത്തിൽ പോലും വിചാരിക്കുവാൻ സാധ്യമല്ല. ജാതികൾ എന്ന് 24 വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ജാതികളെക്കുറിച്ചാണ്. ദൈവം മനുഷ്യനായി എന്ന് ചിന്തിക്കുന്നത് തന്നെ ഭോഷത്വമാണെന്ന ഗ്രീക്ക് തത്വജ്ഞാനികൾ പ്രസ്താവിച്ചിരുന്നത്. വചനം പറയുന്നു, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഇവിടെ കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു എന്ന് പറയുമ്പോൾ ഇത് യവനന്മാരെ സംബന്ധിച്ചോളം തീരെ അവിശ്വാസനീയമായിരുന്നു. ഏറ്റവും നല്ലവനും സുന്ദരരൂപനുമായ ദൈവം മനുഷ്യനായാൽ നന്മ തിന്മയാകുകയും സൗന്ദര്യം വികൃതരൂപമാകുകയും സന്തോഷം സന്താപമായി തീരുകയും ചെയ്യും എന്ന് ഇപ്രകാരമുള്ള പഠനങ്ങൾ അല്ലെങ്കിൽ പഠിപ്പിക്കലുകൾ അക്കാലത്ത് നിലവിലിരുന്നു. സെല്യൂസിൻ്റെ 2-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന സെല്യൂസ് ക്രിസ്ത്യാനിത്വത്തെ ശക്തിയായി എതിർത്തിരുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ് ഞാൻ പറഞ്ഞ മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അന്നത്തെ ഗ്രീക്ക് തത്വജ്ഞാനികൾ അവരുടെ ജ്ഞാനത്തിൽ പ്രശംസിച്ചിരുന്നപ്പോൾ ദൈവം അവരുടെ ജ്ഞാനത്തെ അർത്ഥശൂന്യമാക്കുകയും അവരാണ് ഈ ലോകത്തിലേക്ക് ഏറ്റവും വലിയ ഭോഷത്വമെന്ന് ഭോഷന്മാരെന്ന് ക്രിസ്തു തൻ്റെ മരണത്തിൽ കൂടി അല്ലെങ്കിൽ പുനരുദ്ധാനത്തിൽ കൂടി തെളിയിച്ചു കഴിഞ്ഞു. യഹൂദന്മാർക്കും ജ്ഞാനികൾക്കും ഇടർച്ചയും ഭോഷത്വമായെങ്കിൽ അവരിൽ തന്നെ വിളിക്കപ്പെട്ടവരുമുണ്ട്. അവർക്ക് എന്തായി ക്രിസ്തു ജ്ഞാനവും ദൈവശക്തിയുമായി തീർന്നു. ഇവിടെ വിളിക്കപ്പെട്ട ഏവർക്കും വിശ്വാസം ജനിക്കുന്നതിൽ ദൈവത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ പ്രാധാന്യം പൗലോസ് മനസ്സിലാക്കി. മനുഷ്യൻ വിശ്വസിക്കുന്നത് ദൈവത്തിൻ്റെ വിളിയാലത്രേ. റോമാലേഖനം 9:16. ഇവിടെ കാണുന്ന ദൈവശക്തി, ദൈവജ്ഞാനം, ഈ രണ്ട് വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ക്രിസ്തുവിനെ ഈ രണ്ട് വാക്കു സ്ഥാനപ്പേരുകൾ നൽകിയിരുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. ക്രൂശിക്കപ്പെട്ട ക്രിസ്തു ദൈവശക്തിയുടെ പ്രകടനമാണ്. ദൈവം ലോകത്തിൽ ചെയ്യുന്നതിനോട് ബന്ധപ്പെടുത്തി ദൈവശക്തിയെക്കുറിച്ച് 2:4-5 പറഞ്ഞിട്ടുണ്ട്. സുവിശേഷം കേവലം ബുദ്ധിപരമായിട്ടുള്ളത് മാത്രമല്ല ചില പ്രവർത്തനങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. ദൈവത്തിൻ്റെ ഭോഷത്വം മനുഷ്യരെക്കാൾ ജ്ഞാനമേറിയതും ദൈവത്തിൻ്റെ ബലഹീനത മനുഷ്യരെക്കാൾ ബലമേറിയതുമാകുന്നു. ക്രിസ്തുവിലൂടെയുള്ള ദൈവിക പ്രവർത്തനം ജ്ഞാനത്തിൻ്റെയും ശക്തിയുടെയും മാനുഷിക ആശയങ്ങൾക്ക് എതിരാണ്. ഈ ഭാഗത്ത് ഇവിടെ നമ്മൾ വായിച്ചപ്പോൾ മാനുഷിക ജ്ഞാനത്തെ വളരെ താഴ്ത്തി പറയുകയാണ് എന്ന് തോന്നും. റോമാലേഖനം 1:18 ജ്ഞാനത്തെക്കുറിച്ച് പറയുന്നത് ശ്രദ്ധിക്കുക. അവിടെ ദൈവം സൃഷ്ടിയിൽ കൂടി തന്നെ തന്നെ വെളിപ്പെടുത്തുന്നതായി പറയുന്നു. അതുപോലെ തന്നെ 2:6 പറയുന്നതും ഈ ഭാഗത്ത് പറയുന്നതിനെതിരാണെന്ന് തോന്നും. യഥാർത്ഥ ജ്ഞാനത്തെ അല്ല പൗലോസ് ഇവിടെ തരം താഴ്ത്തി പറഞ്ഞത്, ജ്ഞാനം ഉണ്ടായിട്ടും മനുഷ്യൻ മനസ്സിലാക്കിയില്ല എന്ന് പറയുവാൻ ശ്രമിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഘോഷത്വം ക്രൂശന്റെ വചനം ജ്ഞാനമായി മാറ്റിക്കൊണ്ട് ദൈവം ജ്ഞാനം, അതായത് ലോകത്തിൻ്റെ ജ്ഞാനം ഘോഷത്വമാകുന്നു. ദൈവത്തോടുള്ള സാമീപ്യം അല്ലെങ്കിൽ ദൈവത്തോട് അടുക്കുന്നത് മാനുഷിക ജ്ഞാനത്താൽ കൂടിയല്ല. ഒരിക്കലും മനുഷ്യൻ്റെ അല്ലെങ്കിൽ കേവല മനുഷ്യൻ്റെ ബുദ്ധിയിൽ കൂടി ദൈവത്തെ കാണുവാൻ സാധിക്കുകയില്ല. അവൻ്റെ ബുദ്ധിമണ്ഡലങ്ങളിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു കാര്യമല്ല ദൈവിക ജ്ഞാനം അല്ലെങ്കിൽ ദൈവത്തെ പറ്റിയുള്ള അറിവ്. പിന്നെയോ, ദൈവം നൽകുന്നത് ക്രിസ്തുവിൽ കൂടിയുള്ള ചരിത്രപരമായ വെളിപ്പാടിനാലാണ്. ദൈവിക ജ്ഞാനം മനുഷ്യനെ വെളിപ്പെടുത്തുന്നെങ്കിൽ അത് ദൈവത്തിൻ്റെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ്. അല്ലാതെ തൻ്റെ ബുദ്ധിപരമായി ചിന്തിക്കുമ്പോൾ കേവലം മാനുഷിക ജ്ഞാനത്തിന്, ദൈവത്തിൻ്റെ സൃഷ്ടിയായ മനുഷ്യന് ഒരിക്കലും തൻ്റെ ജ്ഞാനത്താൽ ദൈവത്തോടടുക്കുവാൻ സാധിക്കുകയില്ല. അതിനു പകരമായി ദൈവൻ നമുക്ക് നൽകിയ ഒരു ദാനമാണ് യേശു ക്രിസ്തു. ആ ദാനത്തെ കുറിച്ച് ആഗ്രഹിക്കുവാൻ ശ്രമിക്കുമ്പോൾ, ആ ജ്ഞാനത്തെ നമ്മുടെ ഉള്ളിലേക്ക് വസിക്കുവാൻ നമ്മൾ വിളിക്കുമ്പോൾ ദൈവത്തെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ ഇടയായിത്തീരും. അതുകൊണ്ട് ലോകത്തിൻ്റെ ജ്ഞാനം അവിടെ വെറുതെയായി പോകുന്നു, അല്ലെങ്കിൽ അതിന് ഒട്ടും വിലയില്ലാതായി പോകുന്നു. ക്രിസ്തുവിൽ കൂടി അല്ലെങ്കിൽ ക്രിസ്തുവിനെ അറിയുമ്പോൾ ദൈവിക ജ്ഞാനത്തിൽ നമ്മൾ കൂടുതൽ വളരുകയാണ്. ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. തുടർന്നുള്ള ദിവസം 26 മുതലുള്ള വാക്യങ്ങൾ ചിന്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ.